പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും ക്രിസ്തു യേശുവിൽ സ്നേഹവന്ദനം. ആരാധനയിൽ ഉയർച്ചയും താഴ്ചയും ഈ വചനചിന്തയാണ് തുടർന്ന് അല്പസമയം നാം ധ്യാനിക്കുന്നത്. ഒരു വാക്യം വായിക്കട്ടെ, ലൂക്കോസ് വിശേഷം 18-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. മറ്റവൻ അങ്ങനെയല്ല. തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുനാഥൻ പ്രസ്താവിച്ച ഒരു പ്രസ്താവനയാണിത്. പ്രൈസ് ദി ലോർഡ്. ആരാധനയ്ക്ക് വേണ്ടി ദൈവാലയത്തിൽ വന്ന്, ആരാധനയ്ക്ക് വേണ്ടി കടന്നു വന്ന രണ്ട് വ്യക്തികളുടെ ആരാധനയെ കണ്ട ശേഷം കർത്താവ് പറഞ്ഞ ഒരു പ്രസ്താവനയാണ് നാം വായിച്ചു കേട്ടത്. 18-ാം അധ്യായം ആരംഭിക്കുന്നതിനെ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞിട്ടാണ്. ലൂക്കോസ് സുവിശേഷം 18-ാം അധ്യായം പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞിട്ടാണ്. അതിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ പ്രാർത്ഥിക്കണം, മടുത്തുപോകാതെ പ്രാർത്ഥിക്കണമെന്ന് കർത്താവ് പറഞ്ഞു. ഞാനൊരു ഉദാഹരണവും കൂടെ കർത്താവ് ഇവിടെ പറയുകയാണ്. അതിനുശേഷം പ്രാർത്ഥന എങ്ങനെയായിരിക്കണം, അത് ഹൃദയത്തിൽ നിന്നുള്ളതായിരിക്കണം എന്ന് വ്യക്തമാക്കുന്ന ഒരു ചിത്രമാണ് ഹല്ലേലൂയ സ്തോത്രം. രണ്ട് പേരെ, ആരാധനയ്ക്ക് വേണ്ടി കടന്നു വന്ന രണ്ട് വ്യക്തികളെ ചൂണ്ടിക്കാണിച്ച് കർത്താവ് പറയുന്നത്. അതിൽ ഒരുവൻ പരീശൻ എന്നും മറ്റവൻ ചുങ്കക്കാരൻ എന്നുള്ള പേരിലാണ് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. തങ്ങൾ നീതിമാന്മാരാണെന്ന ധാരണയിൽ തങ്ങളെ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്നവരെക്കുറിച്ച് അവൻ ഉപമയായിട്ട് പറഞ്ഞതാണ് ഈ വേദഭാഗം. തങ്ങൾ നീതിമാന്മാരുണ്ടെന്ന ധാരണ ആണ് കർത്താവ് ഇഷ്ടപ്പെടാത്ത, കർത്താവ് പ്രസാദിക്കാത്തത്. സ്വയനീതി, അതാണ് കർത്താവ് വെറുക്കുന്ന പാപങ്ങളിലൊന്ന്. പ്രൈസ് ദി ലോർഡ്. പരീശന്മാർ രാവിലെ 9 മണിക്കും ഉച്ചയ്ക്ക് 12 മണിക്കും വൈകിട്ട് 3 മണിക്കും പ്രാർത്ഥിക്കുമായിരുന്നു. ഈ 3 പ്രാവശ്യം ആലയത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത് ഭക്തിയുടെ ഒരു മാനദണ്ഡമായി അവർ കരുതി വന്നു. ഇതിലേതെങ്കിലും ഒരു പ്രാർത്ഥനാ സമയത്തായിരിക്കാം ഈ പരീശൻ ദേവാലയത്തിൽ പോയത്. പരീശൻ ചുങ്കക്കാരൻ, വിപരീത സ്വഭാവങ്ങളുള്ള രണ്ട് വ്യക്തികളുടെ പ്രതിനിധികളായിട്ടാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. ഒന്ന് പരീശൻ. പരീശൻ ഒരു ധാർമ്മികനാണ്, ബഹുമാന്യനാണ്, മതവൈരാഗിയാണ്. അടുത്ത ചുങ്കക്കാരൻ. ചുങ്കക്കാരൻ്റെ സ്വഭാവം ദുഷ്ടനാണ്, ദുർവൃത്തനാണ്, അഭക്തനാണ്. ഇവിടെ രണ്ട് ആളുകൾ, രണ്ട് പ്രാർത്ഥന, രണ്ട് ഫലം, ഇവയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പരീശൻ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അതൊരു നല്ല കാര്യം തന്നെയാണ്, നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുക. രണ്ടാമത്തെ പരീശൻ്റെ പ്രാർത്ഥനയുടെ പ്രത്യേകത ആരോടാണ് പ്രാർത്ഥിച്ചതെന്നുള്ളതാണ്. ബാഹ്യമായി ദൈവത്തോടാണ് അവൻ പ്രാർത്ഥിച്ചത്. കാരണം ദൈവമേ എന്ന് വിളിച്ചുകൊണ്ടാണ് അവൻ തുടങ്ങുന്നത്. ദൈവമേ, ആന്തരികമായി തന്നെക്കുറിച്ച് തന്നോട് തന്നെ ആണ് താൻ പ്രാർത്ഥിക്കുന്നതെങ്കിലും ദൈവമേ എന്നുള്ള പേര് വിളിച്ചാണ്. ഒരിക്കൽ ദൈവമേ എന്ന് വിളിച്ച ശേഷം പിന്നെല്ലാം തന്നോട് തന്നെ പറയുകയാണ്. ഇവിടെങ്ങും തൻ്റെ പാപത്തെ ഏറ്റുപറയുകയോ കരുണയ്ക്കായി അപേക്ഷിക്കുകയോ ചെയ്യുന്നില്ല. ഇനി അടുത്ത പ്രത്യേകത, തന്നെ തന്നെ മറ്റുള്ളവരോട് താരതമ്യം ചെയ്യുകയാണ്. അതും പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ എന്നിവരോട് തന്നെ തന്നെ അവൻ താരതമ്യപ്പെടുത്തുകയാണ്. അവരെ പോലൊന്നുമല്ല ഞാൻ. 4-ാമത്തെ പ്രത്യേകത, പെട്ടെന്ന് സമീപത്ത് നിൽക്കുന്ന ചുങ്കക്കാരനെ കണ്ടിട്ട് പറയുകയാണ്, ഈ ചുങ്കക്കാരനെ പോലെയോ എന്ന് കൂടി ചേർത്ത് തൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഒരു വലിയ രൂപാന്തരം സംഭവിച്ചിട്ടല്ലാതെ തനിക്ക് പ്രവേശിക്കുവാൻ കഴിയാത്ത സ്വർഗത്തിലേക്കുള്ള പാതയിലാണ് ഈ പാവപ്പെട്ട ചുങ്കക്കാരൻ നിൽക്കുന്നത് എന്ന് അവൻ മനസ്സിലാക്കിയില്ല. പ്രൈസ് ദി ലോർഡ്. അടുത്തത് 5-ാമത്തെ പരീശൻ്റെ പ്രാർത്ഥനയുടെ 5-ാമത്തെ പ്രത്യേകത, നിന്നെ ഞാൻ വാഴ്ത്തുന്നു എന്നും കൂടെ പറയുകയാണ്. ദൈവത്തെ എന്ന് പറഞ്ഞ അഭിസംബോധനയോടുകൂടി തുടർന്ന് തൻ്റെ സ്വയനീതിയെല്ലാം പറയുകയും മറ്റുള്ളവരെക്കാൾ ഞാൻ നീതിമാനാണെന്ന് സ്ഥാപിക്കുകയും ചെയ്യുന്ന പ്രാർത്ഥനയാണ്. പരീശൻ പ്രാർത്ഥിക്കാനല്ല, താൻ എത്ര നല്ലവനാണെന്ന് ദൈവത്തെ അറിയിക്കാനാണ് പോയത്. 2 വട്ടം ഉപസിക്കുന്നു. ഒഴിവാക്കുന്നതിലും ചെയ്യുന്നതിലും മറ്റുള്ളവരെക്കാൾ താൻ മുമ്പിലാണ് എന്നെല്ലാം ദശാംശം കൊടുക്കുന്നു. ഇതെല്ലാം ദൈവത്തോട് താൻ പറയുകയാണ്. ചുങ്കക്കാരനോ ദൂരത്ത് നിന്ന് ദൈവത്തോട് അടുത്ത് ചെല്ലാനുള്ള യോഗ്യതയില്ല എന്ന് തോന്നിയിട്ട് പ്രൈസ് ദി ലോർഡ് താൻ പ്രാർത്ഥിക്കുകയാണ്. പരീശനിൽ നിന്നും ദൂരെ മാറി നിന്നു. താൻ യോഗ്യതയുള്ളവൻ്റെ അടുത്ത് നിൽക്കാൻ യോഗ്യതയുള്ള ഇല്ല എന്ന് തോന്നിക്കാണുന്നെനിക്ക്. സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ ദൈവമേ ദൈവ മുഖത്തേക്ക് നോക്കുവാൻ അവന് ധൈര്യം വന്നില്ല. അവന് അല്ലേ പാപിയാണെന്നുള്ള ബോധം അവനെ ഭരിച്ചു. തന്മൂലം താൻ ലജ്ജിച്ചു, മാറത്തടിച്ചുകൊണ്ടേയിരുന്നു. സ്വയം കുറ്റക്കാരനുള്ള ബോധ്യമുണ്ടായി. ദൈവമേ പാപിയായനോട് കരുണുണ്ടാകണമേ, താൻ ഏകനാൾ, ആരോടും തന്നെ തന്നെ താരതമ്യം ചെയ്യുന്നില്ല. പരീശവൻ മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ തന്നെ പറ്റി ചിന്തിച്ചു. ചുങ്കക്കാരനോ ആകട്ടെ ദൈവത്തോടുള്ള ബന്ധത്തിൽ ആണ് തന്നെ പറ്റി ചിന്തിക്കുന്നത്. ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് രണ്ടുപേർ ദൈവാലയത്തിൽ പ്രവേശിക്കുന്നു. അവരുടെ കുറ്റങ്ങളും ആവശ്യങ്ങളും യഥാർത്ഥത്തിൽ ഒരുപോലെയാണെങ്കിലും ദൈവത്തോടുള്ളവരുടെ ബന്ധത്തിലും ഞങ്ങളെക്കുറിച്ചുള്ള അവരുടെ അഭിപ്രായങ്ങളിലും അവർ തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ട്. അവൻ മറ്റുള്ളവനെ പോലെയല്ല നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. ചുങ്കക്കാരൻ നീതീകരിക്കപ്പെട്ടു. ദൈവം അവനെ നീതിമാൻ എന്ന് എണ്ണി അവൻ്റെ പാപങ്ങൾ ക്ഷമിച്ചു. അവ സമുദ്രത്തിൻ്റെ ആഴത്തിലേക്ക് ദൈവം എറിഞ്ഞു കളഞ്ഞു. തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും, തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും. പരീശൻ വന്നതുപോലെ പാപിയായി തിരിച്ചു പോകുന്നു. ചുങ്കക്കാരനോ നീതീകരിക്കപ്പെട്ടവനായി ദൈവത്തോട് സമാധാനമുള്ളവനായി തിരിച്ചു പോകുന്നു. പ്രിയ ദൈവമക്കളെ, പ്രൈസ് ദ ലോർഡ്. ഞാനും നിങ്ങളും നമ്മളാരും പരീശൻ്റെ കൂട്ടത്തിൽപ്പെട്ടവരല്ല എന്ന് നമുക്ക് തോന്നാം. പ്രൈസ് ദ ലോർഡ്. എന്നാൽ പരീശൻ്റെ ജീവിതത്തിൻ്റെ ചില അനുഭവങ്ങളൊക്കെയും നമ്മുടെ ജീവിതത്തിൽ വന്നെത്താറില്ലേ? പ്രൈസ് ദ ലോർഡ്. ഞാൻ മറ്റുള്ളവരെക്കാൾ നല്ലവനാണ് എന്നുള്ള ചിന്ത, അവരെക്കാൾ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ചുകൂടെ മെച്ചമാണ് എന്നുള്ള ചിന്ത നമ്മെ ഭരിക്കുന്നുവെങ്കിൽ ആ പരീശന് തുല്യനാണ് ഞാനും നാം ഓരോരുത്തരും. പ്രൈസ് ദ ലോർഡ്. പരീശൻ ചെയ്തതുപോലെ തൻ്റെ നല്ല പ്രവൃത്തികളെക്കുറിച്ച് പുകഴ്ത്തുന്ന, പ്രശംസിക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? നമ്മുടെ കഴിവുകളാകട്ടെ, പാട്ടുപാടാനുള്ള കഴിവോ പ്രസംഗിക്കാനുള്ള കഴിവോ മറ്റുള്ളവരെ സഹായിക്കാനുള്ള കഴിവോ എന്തെങ്കിലും കഴിവുകളാകട്ടെ, പ്രാർത്ഥനയുടെ കഴിവോ, ഇവയൊക്കെയാണ് നമ്മെ ഭരിക്കുന്നതെങ്കിൽ പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, നാമും ആ പരീശൻ്റെ ഗണത്തിൽപ്പെട്ടവരാണ്. പ്രൈസ് ദ ലോർഡ്. അങ്ങനെയെങ്കിൽ പ്രൈസ് ദ ദൈവത്തിൽ നിന്ന് നമുക്ക് നീതിയും അനുഗ്രഹവും നന്മയും പ്രാപിപ്പാനായിട്ട് കഴിയുകയില്ല. എന്നാലും ചുങ്കക്കാരൻ ചെയ്തതുപോലെ നമ്മെ തന്നെ താഴ്ത്തി ദൈവരങ്ങളിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ കരുണയിലും ദൈവത്തിൻ്റെ ദയയിലും മൂലമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്നുള്ള, ദൈവത്തെ ആരാധിക്കുന്നുള്ള ആ ഹൃദയ വാഞ്ചയോടുകൂടി, ഹൃദയ താല്പര്യത്തോടുകൂടി, സമർപ്പണത്തോടുകൂടി ദൈവം ആരെന്നറിഞ്ഞ് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ആരാധനയ്ക്ക് വേണ്ടി കടന്നു വരുന്നുവെങ്കിൽ നാം അനുഗ്രഹിക്കപ്പെട്ടവരായി പോകുവാനിടയായിത്തീരും. അതിനായി ദൈവരങ്ങൾ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവേ, പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ സ്വയനീതിയും സ്വയപ്രശംസയും ഒക്കെ ഉണ്ടാകാറുണ്ട്. അവയൊക്കെ വിട്ടുകളഞ്ഞ് ദൈവം ആരെന്നറിഞ്ഞ് ദൈവത്തെ ആരാധിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. അതിനായി സമർപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.